ഒരുപാട് ദുർമരണങ്ങൾ നടന്നിട്ടും കുറേ പേരെ കാണാതായിട്ടും ആ ഷിപ്പിൻ്റെ ദുരൂഹത അറിയാൻ വേണ്ടി അവർ രണ്ടുപേരും ആ കപ്പലിലേക്ക് പോയി. അത് കാലങ്ങളായി കടലിൽ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ഒരു കപ്പലായിരുന്നു. ആരും അതിൽ സഞ്ചരിക്കാത്തത് കൊണ്ട് തന്നെ തുരുമ്പ് പിടിച്ച് എല്ലാം പൊട്ടിപ്പൊളിഞ്ഞിരുന്നു. അവർ അങ്ങനെ പതിയെ ഷിപ്പിൻ്റെ ഓരോ സ്ഥലങ്ങളിലും പരിശോധിക്കുകയും അതിനെക്കുറിച്ചുള്ള നിഗൂഢതകൾ കണ്ടെത്താനുള്ള ജോലിയിൽ മുഴുകുകയും ചെയ്തു. നേരം പതിയെ ഇരുട്ടിത്തുടങ്ങി. പെട്ടെന്ന് ആശ്ചര്യമെന്നോണം കപ്പലിൻ്റെ എല്ലാ ലൈറ്റുകളും മിന്നാൻ തുടങ്ങി. അപ്പോഴേക്കും ആ കപ്പലിന് ചുറ്റും മൂടൽ മഞ്ഞ് പതിയെ പടരാൻ തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ആ കപ്പലിൻ്റെ ചുറ്റും അവർക്കൊന്നും കാണാനും കഴിഞ്ഞിരുന്നില്ല. പെട്ടെന്ന് അവർക്ക് നല്ല തണുപ്പ് ഫീൽ ചെയ്യാനും തുടങ്ങി. എന്നിരുന്നാലും അവരുടെ കണ്ടെത്തലുകൾ പൂർത്തിയാക്കി മടങ്ങണമല്ലോ എന്ന് കരുതി ബാക്കിയുള്ള ജോലി പൂർത്തിയാക്കാൻ വേണ്ടി അവർ മെല്ലെ ഷിപ്പിൻ്റെ താഴേത്തട്ടിലേക്ക് നടന്നുപോയി. അപ്പോഴാണ് അതിൻ്റെ ഒരു ഭാഗത്ത് നിന്ന് ആരോ അലറുന്ന ശബ്ദം അവർ കേട്ടത്. അവിടെ മറ്റൊരു വശത്ത് നിന്നും ഗ്ലാസുകൾ വീഴുന്ന ശബ്ദവും പതിയെ കപ്പൽ എങ്ങോട്ടോ നീങ്ങിപ്പോകുന്നതായും അവർക്ക് തോന്നി. കപ്പലിന് ചുറ്റും മഞ്ഞുമൂടിയത് കൊണ്ടാണോ എന്നറിയില്ല, അവർക്ക് ശരീരം മൊത്തം തണുക്കുന്ന ഒരു ഫീലും അനുഭവപ്പെട്ടു. അവർ പതിയെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. വെളിച്ചം മെല്ലെ മിന്നിക്കത്തുവാൻ തുടങ്ങി. അലറുന്ന ശബ്ദം കൂടിക്കൂടി വന്നു. അവർ ചെന്നെത്തിയ കപ്പലിൻ്റെ ഒരു മൂലയ്ക്കുള്ള ചെറിയ മുറിക്ക് പുറത്ത് അവർ ആ വാതിലിൽ കാതോർത്ത് നിന്നു. പക്ഷേ അലറുന്ന ശബ്ദം മാറി ഏതോ വൈൻ ഗ്ലാസുകൾ താഴെ വീണ് പൊട്ടുന്ന ശബ്ദമായിരുന്നു അപ്പോൾ കേട്ടത്. അവർ പതിയെ വാതിലിൻ്റെ ഇടയിലൂടെ അവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നോക്കി. പക്ഷേ അകത്തൊന്നും ആരെയും കാണുന്നുണ്ടായിരുന്നില്ല. ആ റൂമിൽ മൊത്തം ചുവന്ന ലൈറ്റുകൾ മാത്രമായിരുന്നു. അപ്പോഴേക്കും ആ മുറിയുടെ വാതിൽ താനേ തുറന്നു. എന്താണെന്നറിയാൻ വേണ്ടി അവർ മുകളിലേക്ക് നോക്കി. അപ്പോഴാണ് പേടിപ്പിക്കുന്ന മുഖവും ചുവന്ന കണ്ണുകളുമൊക്കെയായി ഒരു ക്യാപ്റ്റൻ്റെ ഡ്രസ്സൊക്കെ അണിഞ്ഞുകൊണ്ട് ഒരു പേടിപ്പിക്കുന്ന രൂപം അവിടെ നിൽക്കുന്നത് അവർ കണ്ടത്. അപ്പോൾ അവർ ഓർത്തെടുത്തു, പണ്ട് ആ കപ്പലിൽ ഒരു ക്യാപ്റ്റൻ മരണപ്പെട്ടിരുന്നു. അയാളുടെ കണ്ണുകളും ഇതുപോലെ ചുവന്ന് തുടുത്തതായിരുന്നു. പിന്നീട് അവരെ ആരും കണ്ടിട്ടുമില്ല. അവർക്ക് എന്തു പറ്റി എന്ത് ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടുതലറിയാം നമുക്ക് ആ പ്രേതക്കപ്പലായ മേരി സെലിസ്റ്റയെക്കുറിച്ച്. ആയിരത്തി 1860കളിലായിരുന്നു സ്പെൻസർ ഐലാൻഡിലെ ഷിപ്പ്യാർഡിൽ പുതിയ ഒരു കപ്പൽ പണിയുന്ന തിരക്കിലായിരുന്നു. ആ ഷിപ്പിന് ഏകദേശം 99 ഫീറ്റ് നീളവും 30 ഫീറ്റ് വീതിയും ഉണ്ടായിരുന്നു. അവർ അതിന് ദ ആമസോൺ എന്ന് പേരിട്ടു. ആ ഷിപ്പ് ആദ്യമായി സഞ്ചാരവും തുടങ്ങി. 1861 ജൂണിലായിരുന്നു അത് ആദ്യമായി കടലിലിറക്കിയത്. തൊട്ടടുത്തുള്ള 5 ദ്വീപിലേക്ക് സാധനം കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു ആ ഷിപ്പ് ഉപയോഗിച്ചത്. ആ ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ റോബർട്ട് ആയിരുന്നു. ഒരുപാട് കപ്പലുകളിൽ സഞ്ചരിച്ച് എക്സ്പീരിയൻസ് നേടിയ ക്യാപ്റ്റൻ ആയിരുന്നു അദ്ദേഹം. അങ്ങനെ എല്ലാ ലോഡുകളും നിറച്ച് ആ ഷിപ്പിൻ്റെ കന്നിയാത്ര തുടങ്ങി. പക്ഷേ ക്യാപ്റ്റൻ എന്തോ ആ കപ്പലിനോട് താല്പര്യം തോന്നിയിരുന്നില്ല. എന്തോ ഒരു നെഗറ്റീവ് എനർജി ഉള്ളത് പോലെ അദ്ദേഹത്തിന് തോന്നി തുടങ്ങി. യാത്ര തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ക്യാപ്റ്റന് തീരെ വയ്യാതായി. അയാൾ ചുമക്കാനും തുടങ്ങി. ചുമ കൂടിക്കൂടി അവസാനം ചോര ഛർദ്ദിക്കുവാനും തുടങ്ങി. അങ്ങനെ സ്ഥിതി ഗുരുതരമായപ്പോഴേക്കും അവർ കപ്പൽ തിരിച്ച് സ്വന്തം നാട്ടിലെത്തിച്ച് ക്യാപ്റ്റനെ രക്ഷിക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ അവിടെ എത്തുന്നതിന് മുൻപേ അയാൾ മരണപ്പെട്ടിരുന്നു. അതിനുശേഷം ആ കപ്പലിൽ നിയമിക്കപ്പെട്ട ക്യാപ്റ്റനും അധികകാലം അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഒരു വലിയ തിരമാലയിൽപ്പെട്ട് അത് പൂർണ്ണമായും തകർന്ന് കരക്കടിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓണർ ആ കപ്പലിനെ ഇനി നന്നാക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് ഒഴിവാക്കുകയും ചെയ്തു. അപ്പോഴാണ് മാക്ബീൻ എന്ന ബിസിനസ്സുകാരൻ ആ കപ്പലിന്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കുകയും ആ ഷിപ്പിനെ പുതുക്കി പണിയുകയും ചെയ്തത്. അങ്ങനെ പുതുക്കി പണിഞ്ഞതും ന്യൂയോർക്ക് സിറ്റിയിലുള്ള പ്രഗത്ഭനായ ഷിപ്പ് ക്യാപ്റ്റൻ വില്യം ഹെയ്ൻസ് മെക്ബീനിൽ നിന്നും വലിയ തുകയ്ക്ക് ആ ഷിപ്പിനെ സ്വന്തമാക്കുകയും ചെയ്തു. അക്കാലത്തെ $10,000 അത് സ്വന്തമാക്കിയത്. 1868 ഡിസംബറിൽ അമേരിക്കൻ കപ്പലായി ന്യൂയോർക്കിൽ രജിസ്റ്റർ ചെയ്തു. അതിനൊരു പേരും നൽകി, മേരി സെലിസ്റ്റ്. പക്ഷേ അപ്പോഴേക്കും ആ കപ്പലിനെ കുറിച്ച് പുറത്തൊക്കെ അതൊരു പ്രേതക്കപ്പലാണെന്ന പോലെ വാർത്തകൾ പ്രചരിക്കുകയും ചെയ്തു. വില്യമിനും ആ കപ്പലിനെ അധികകാലം കൊണ്ടുപോകാനും കഴിഞ്ഞിരുന്നില്ല. പൊതുവെ ഒരു നഷ്ട കച്ചവടമായിരുന്നു അയാൾക്ക് ആ കപ്പൽ. അങ്ങനെ ബെഞ്ചമിൻ ബ്രിക്സ് അതിന്റെ ക്യാപ്റ്റനായി ചുമതലയേറ്റ് 1872 ന്യൂയോർക്കിൽ നിന്നും 700 ഭാരൽ ആൽക്കഹോളുമായി ഇറ്റലിയിലേക്ക് ആ കപ്പൽ പുറപ്പെട്ടു. ഇറ്റലിയിലെ മെഡിക്കൽ ലാബുകളിൽ ഉപയോഗിക്കുവാനായിരുന്നു അത് കൊണ്ടുപോയിരുന്നത്. പക്ഷേ അയാൾ തനിച്ചല്ലായിരുന്നു യാത്ര. അയാളുടെ ഭാര്യയും മകളും കൂടാതെ അതിലെ ജോലിക്കാരും ഉണ്ടായിരുന്നു. അതേസമയം കനേഡിയൻ ഷിപ്പായിരുന്ന ഡെൽഗ്രേസിയ ന്യൂയോർക്കിൽ നിന്നും അതേ റൂട്ട് വഴി ഇറ്റലിയിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആ കപ്പലിന് ചുറ്റും മൂടൽ മഞ്ഞ് പൊതിയുകയും അവർക്ക് എങ്ങോട്ട് സഞ്ചരിക്കണമെന്ന് മനസ്സിലാകാതെയായി. അങ്ങനെ കുറേ ദിവസങ്ങൾ കടന്നുപോയി. ഏകദേശം ആ ഒരു കപ്പലിന്റെ സമയത്ത് തന്നെ സഞ്ചരിച്ച ഡെൽഗേഷ്യ എന്ന ഷിപ്പിന്റെ ക്യാപ്റ്റൻ മോർഹൌസിന് മേരി സെലസ് തൊട്ടടുത്ത് സഞ്ചരിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അയാൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ബൈനോക്കുലർ എടുത്തു നോക്കി. പക്ഷേ ആ കപ്പലിൽ ആരെയും കാണാനില്ലായിരുന്നു. ആ കപ്പൽ ലക്ഷ്യബോധമില്ലാതെ തങ്ങളുടെ അടുത്തേക്ക് വരുന്നതായും അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ കപ്പലിൽ നിന്നും സിഗ്നലുകളും നൽകി. പക്ഷെ ഒന്നിനും മറുവശത്തിൽ നിന്നും ഒരു മറുപടിയും ഉണ്ടായില്ല. ഡെൽഗ്രേഷ്യ ഷിപ്പിലെ ജോലിക്കാർ മേരി സെലിസ്റ്റയിൽ കയറി പരിശോധിച്ചു. അതിൽ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ കപ്പലുകളിൽ രക്ഷപ്പെടാൻ ഉപയോഗിക്കുന്ന ഒരു ചെറിയ ബോട്ട് കാണാതായിരിക്കുന്നു. അവർ അതിൻ്റെ അകത്ത് ചെന്ന് നോക്കുകയും ചെയ്തു. പക്ഷെ അവിടെ എല്ലാ ആൽക്കഹോളിൻ്റെ ബാരലുകളും അതുപോലെ തന്നെ കിടക്കുന്നു. അതിലൊരു വശത്ത് അതിലെ 10 ആൽക്കഹോൾ മറിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ക്യാപ്റ്റൻ മോർഹൌസ് തൻ്റെ ചില ജോലിക്കാരോട് ആ ഷിപ്പുമായി തൊട്ടടുത്ത തുറമുഖത്തേക്ക് എത്തിക്കാനുള്ള ഓർഡറും നൽകി. അങ്ങനെ ഈ രണ്ട് ഷിപ്പും എടുത്ത് ക്യാപ്റ്റൻ മോർഹൌസ് ഇറ്റലിയിലെ തുറമുഖത്ത് എത്തിച്ചേർന്നു. പക്ഷേ അത് ഇറ്റലിയിലെത്തുന്നതിന് മുൻപേ ആ കപ്പലിലുണ്ടായിരുന്ന ജോലിക്കാർക്ക് ചുറ്റും മൂടൽ മഞ്ഞ് മൂടി ദിശകൾ നഷ്ടപ്പെടുന്ന അവസ്ഥയിലായിരുന്നു. എന്നിരുന്നാലും അത് ഇറ്റാലിയൻ തുറമുഖത്തിൽ നിന്നും അധികം ദൂരെയല്ലാത്തത് കൊണ്ട് കരയ്ക്കടുപ്പിക്കാൻ അധികം താമസിച്ചില്ല. പക്ഷെ അതിലുണ്ടായ ദുരനുഭവം ജോലിക്കാർ മോർഹൌസിനോട് പറയുകയും ചെയ്തു. ആ ഒരു കപ്പലിന് എന്തു പറ്റിയെന്നത് ഒരു ഐഡിയയും ആർക്കുമില്ലായിരുന്നു. ഷിപ്പിന് തകരാറൊന്നും ഉണ്ടായിരുന്നതുമില്ല. കള്ളന്മാർ ആക്രമിച്ചതാണെങ്കിൽ ആ ആക്രമണത്തിന്റെ ലക്ഷണങ്ങളൊന്നും ഉണ്ടായിരുന്നുമില്ല. അങ്ങനെ ആക്രമിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ബാറൽ കാണാതായിരുന്നേനെ. പക്ഷെ ആ കപ്പലിലെ ഒരു ലൈഫ് ബോട്ട് മാത്രം കാണാതായത് കൊണ്ട് തന്നെ ആ ഒരു ലൈഫ് ബോട്ടിൽ കപ്പലിലെ എല്ലാവരും രക്ഷപ്പെടാനുള്ള സാധ്യത കുറവായിരുന്നു. അങ്ങനെ രക്ഷപ്പെടാമായിരുന്നെങ്കിൽ അതിലുള്ള മറ്റ് ലൈഫ് ബോട്ടുകൾ ഉപയോഗിച്ചേനെ. പിന്നീട് അതിനെപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണങ്ങൾ തുടങ്ങി. അതിനെപ്പറ്റി പല കഥകളാണ് പിന്നീട് പുറത്തു വന്നത്. അതിലെ ആൽക്കഹോൾ ബാരൽ പൊട്ടി വീണതുകൊണ്ട് തന്നെ അതിൽ നിന്നും തീയുണ്ടാകാമെന്നും ഷിപ്പ് മുഴുവനും കത്തിപ്പോകാമെന്നും കരുതി അതിലുള്ളവരൊക്കെ അതിൽ നിന്നും രക്ഷപ്പെട്ടു പോയതായിരിക്കാം. അങ്ങനെയാണെങ്കിൽ അത്രയും ആൾക്കാരുണ്ടായിട്ടും എന്തുകൊണ്ട് അതിലുള്ള മറ്റൊരു ലൈഫ് ബോട്ട് കൂടി ഉപയോഗിക്കാതിരുന്നു? പിന്നെ ഇതിനെപ്പറ്റി ചുറ്റിപ്പറ്റി വരുന്നൊരു കഥ ഇൻഷുറൻസ് തട്ടിപ്പിന് വേണ്ടി അവർ തന്നെ ചെയ്തതായിരിക്കാമെന്നാണ്. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ആ സാധ്യതയും അവർ തള്ളിക്കളഞ്ഞു. മറ്റൊരു കഥയിൽ പറയുന്നത് ഡെൽഗ്രേഷ്യ കപ്പലിലെ ക്യാപ്റ്റനും അവരുടെ ആൾക്കാരും മേരി സെലിസ്റ്റയിലെ ക്യാപ്റ്റനെയും ആൾക്കാരെയും കൊന്ന് അതിലെ ഷിപ്മെന്റിന്റെ പൈസ സ്വന്തമാക്കാൻ വേണ്ടി ക്യാപ്റ്റൻ ഉണ്ടാക്കിയ പ്ലാൻ ആയിരിക്കാം ഇതെന്നാണ്. പക്ഷെ മേരി സെലിസ്റ്റ സഞ്ചാരം തുടങ്ങി 4 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഡെൽഗ്രേഷ്യ എന്ന കപ്പൽ പുറപ്പെട്ടത്. അതുകൊണ്ട് തന്നെ മേരി സെലിസ്റ്റയ്ക്ക് മുന്നേ എത്തി ആക്രമിക്കാനുള്ള സ്പീഡ് അവർക്ക് ഇല്ലതാനും. അതുകൊണ്ട് തന്നെ ആ ഒരു സാധ്യതയും എല്ലാവരും തള്ളിക്കളഞ്ഞു. അവസാനത്തെ മറ്റൊരു കഥയിൽ പറയുന്നത് വലിയ ഒക്ടോപ്പസ് പോലെയുള്ള കടൽ ജീവിയോ മറ്റോ ആ ഷിപ്പിനെ ആക്രമിച്ചതായിരിക്കാം എന്നാണ്. ആ കപ്പലിലെ ക്യാപ്റ്റനും കൂട്ടരും എങ്ങനെയോ രക്ഷപ്പെട്ടതാവാം. പക്ഷെ അങ്ങനെയുള്ള ആക്രമം നടന്നിട്ടുണ്ടെങ്കിൽ ആ ഷിപ്പ് തന്നെ നാശമായി പോയേനെ. അപ്പോൾ ആ കഥയ്ക്കുള്ള സാധ്യതയും തള്ളിക്കളയേണ്ടി വരും. അങ്ങനെ വർഷങ്ങൾ കടന്നു പോയപ്പോൾ ആ ഷിപ്പിന് ആർക്കും വേണ്ടാതായി. ഏതൊരു ക്യാപ്റ്റനും ആ ഷിപ്പ് ഏറ്റെടുക്കാനും മടിച്ചു. അങ്ങനെ തുരുമ്പ് പിടിച്ച് ആ കപ്പൽ ഇല്ലാതായി. 100 ആണ്ടുകൾ കഴിഞ്ഞിട്ടും അതിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ദുരൂഹമായി തന്നെ കിടക്കുന്നു. ഒരു പക്ഷേ ശരിക്കും ഒരു പ്രേതക്കപ്പൽ ആയിരിക്കാം അത്. അതുകൊണ്ടാണല്ലോ ഇതുവരെയും ദുരൂഹതകൾ ചുരുളഴിയാതെ കിടക്കുന്നത്. ഇതുപോലെ ദുരൂഹമായിട്ടുള്ള കഥകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ടോപ്പിക് സജസ്റ്റ് ചെയ്യാം. അതിനുള്ള ഇമെയിൽ ID താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മളുടെ പോഡ്കാസ്റ്റ് ഫോളോ ചെയ്യാനും ആപ്പിൾ പോഡ്കാസ്റ്റിലാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ റിവ്യൂ എഴുതാനും റേറ്റിംഗ് ചെയ്യാനും മറക്കരുത്.